നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം.
ഓസ്ട്രേലിയൻ ആദിമവർഗ ജനതയ്ക്ക് ഇവിടത്തെ മണ്ണിൽ എത്രത്തോളം ഉടമസ്ഥാവകാശമുണ്ട് എന്നറിയാമോ? 60,000 വർഷത്തിലേറെയായി ഇവിടെ ജീവിക്കുന്ന ജനസമൂഹമാണെങ്കിലും ആധുനിക ഓസ്ട്രേലിയയിൽ അവർക്ക് നിയമപരമായി ഭൂമിക്കുമേൽ അവകാശം ലഭിച്ചു തുടങ്ങിയിട്ട് കുറച്ച് വർഷങ്ങൾ മാത്രമേ ആകുന്നുള്ളൂ. തനത് ജനതയുടെ അവകാശം അല്ലെങ്കിൽ നേറ്റീവ് ടൈറ്റിൽ എന്നറിയപ്പെടുന്ന ഈ ഭൂസ്വത്ത് അവകാശത്തെക്കുറിച്ചാണ് ഇന്ന് ഓസ്ട്രേലിയൻ വഴികാട്ടിയിൽ SBS മലയാളം വിശദീകരിക്കുന്നത്. എന്താണ് നേറ്റീവ് ടൈറ്റിൽ എന്നും എങ്ങനെയാണ് അത് നിലവിൽ വന്നതെന്നും ഓസ്ട്രേലിയയിൽ ജീവിക്കുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതും നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുള്ളതുമായ ഇത്തരം നിരവധി വിശേഷങ്ങളാണ് ഓസ്ട്രേലിയൻ വഴികാട്ടി എന്ന പോഡ്കാസ്റ്റ് പരമ്പരയിലൂടെ SBS മലയാളം പതിവായി പങ്കുവയ്ക്കുന്നത്. അവ മുടങ്ങാതെ കേൾക്കാം SBS മലയാളത്തിന്റെ പോഡ്കാസ്റ്റിംഗ് പ്ലാറ്റ്ഫോമുകളിൽ. സ്പോട്ടിഫൈ, ആപ്പിൾ പോഡ്കാസ്റ്റ് തുടങ്ങി നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന എവിടെയും SBS മലയാളം ലഭിക്കും. ഈ റിപ്പോർട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ബിജു ശിവദാസ്. 200+ വർഷക്കാലം ബ്രിട്ടീഷുകാരുടെ ഔദ്യോഗിക രേഖകളിൽ ഓസ്ട്രേലിയയെ രേഖപ്പെടുത്തിയിരുന്നത് ടെറ നലിയസ് എന്നായിരുന്നു. മനുഷ്യവാസമില്ലാത്ത ശൂന്യമായ ഭൂമിയെന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. ബ്രിട്ടീഷ് അധിനിവേശം തുടങ്ങുമ്പോൾ ഇവിടെയുണ്ടായിരുന്ന മനുഷ്യരെയോ അവർക്ക് ഈ ഭൂമിയിലുണ്ടായിരുന്ന അവകാശങ്ങളെയോ ഒന്നും കണക്കിലെടുക്കാതെ അതെല്ലാം പൂർണ്ണമായി നിരാകരിച്ചുകൊണ്ടായിരുന്നു ടെറ നലിയസ് എന്ന് വിളിച്ചത്. 1992 ചരിത്രപരമായ ഒരു കോടതി വിധിയിലൂടെയാണ് ഈ അവഗണനയും നിരാകരണവും ആദിമവർഗ ജനത മറികടന്നത്. ദ മാബോ കേസ് എന്നറിയപ്പെടുന്ന വിധി. 1982 കിഴക്കൻ ടോറസ് സ്ട്രെയ്റ്റ് ദ്വീപുകളിൽ നിന്നുള്ള മെരിയം ജനത നടത്തിയ ഒരു നിയമ പോരാട്ടമായിരുന്നു ഇത്. ടോറസ് കടലിടുക്കിലെ മറേദ്വീപിൽ തങ്ങൾക്കുള്ള പരമ്പരാഗത ഉടമസ്ഥാവകാശം അംഗീകരിച്ചു കിട്ടണം എന്നാവശ്യപ്പെട്ടാണ് എഡി മാബോയുടെ നേതൃത്വത്തിൽ അവർ നിയമയുദ്ധം തുടങ്ങിയത്. ഒരു ദീർഘകാല പോരാട്ടത്തിന്റെ തുടക്കമായിരുന്നു അത്. 10 നീണ്ടുനിന്ന നിയമയുദ്ധം 1992 ഓസ്ട്രേലിയൻ ഹൈക്കോടതി ചരിത്രപരമായ ആ വിധി പ്രഖ്യാപിച്ചത്. മെരിയം ജനതയ്ക്ക് അവരുടെ മണ്ണിൽ പരമ്പരാഗതമായ ഉടമസ്ഥാവകാശം അല്ലെങ്കിൽ തനതായ ഉടമസ്ഥാവകാശം ഉണ്ടെന്ന വിധി. 1700 അവസാനം മുതൽ നിലനിന്നിരുന്ന ടെറ നലിയസ് എന്ന നിയമപരമായ കെട്ടുകഥയുടെ അന്ത്യം കുറിച്ച വിധി. ഈ വിധിയുടെ അടിസ്ഥാനത്തിൽ 1993 ഫെഡറൽ പാർലമെന്റിൽ നേറ്റീവ് ടൈറ്റിൽ നിയമം കൊണ്ടുവരികയും ചെയ്തു. അന്നത്തെ പ്രധാനമന്ത്രി പോൾ കീറ്റിംഗാണ് 93 നവംബർ 15 ഓസ്ട്രേലിയൻ സർക്കാരിന്റെ പുതിയ ഔദ്യോഗിക നിലപാട് രാജ്യത്തെ അറിയിച്ചത്.
The court's decision was unquestionably just. It rejected a lie and acknowledged the truth. The lie was terra nullius, the convenient fiction that Australia had been a land of no one. The truth was native title, the fact that the land had once belonged to Aboriginal and Torres Strait Islander Australians, and that in some places a legal right to it had survived the 200 years of European settlement.
പല ആദിമവർഗ വിഭാഗങ്ങൾക്കും അവർ ജീവിക്കുന്ന മണ്ണിന്റെയും അവിടുത്തെ ജലസ്രോതസ്സുകളുടെയും മേൽ അവകാശമുണ്ട് എന്ന അംഗീകാരമാണ് നേറ്റീവ് ടൈറ്റിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സർക്കാരുകൾ അനുവദിച്ചു നൽകുന്നതോ പരസ്പര ചർച്ചകളിലൂടെ നേടിയെടുക്കുന്നതോ അല്ല ഈ അവകാശം. മറിച്ച് അവർക്ക് തനതായി തന്നെ അവിടെ അവകാശമുണ്ട് എന്നാണ് കോടതി വിധി വ്യക്തമാക്കുന്നത്. നേറ്റീവ് ടൈറ്റിൽ എന്നത് ഭൂമിയുടെ മേലുള്ള ഏതെങ്കിലും ഒറ്റ അവകാശമല്ല, മറിച്ച് ഒരു അവകാശ സംഹിത എന്ന് പറയാം. അതായത് പലതരത്തിലുള്ള അവകാശങ്ങളെ ഒരുമിച്ച് ചേർത്താണ് നേറ്റീവ് ടൈറ്റിൽ എന്ന് വിശേഷിപ്പിക്കുന്നത്. വേട്ടയാടാനും മീൻ പിടിക്കാനും ആചാരാനുഷ്ഠാനങ്ങൾ പിന്തുടരാനും സാംസ്കാരിക പ്രാധാന്യമുള്ള പ്രദേശങ്ങൾ പരിപാലിക്കാനും എല്ലാം ഭൂമിക്കും ജലത്തിനുമേലുള്ള അവകാശങ്ങൾ. അതായത് നേറ്റീവ് ടൈറ്റിലുള്ള ഭൂമിയിൽ ആദിമവർഗ വിഭാഗത്തിന് വേട്ടയാടാനും മീൻ പിടിക്കാനും ചടങ്ങുകൾ നടത്താനുമെല്ലാം കഴിയും. ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഒറ്റയ്ക്ക് ലഭിക്കുന്ന അവകാശമോ വാണിജ്യപരമായ ഉടമസ്ഥതയോ അല്ല ഇത് എന്നതും എടുത്തു പറയണം. മറിച്ച് കാലാകാലങ്ങളായി നിലനിന്നിരുന്ന രീതിയിൽ ആ ജനവിഭാഗത്തിന് ലഭിക്കുന്ന പൊതു അവകാശങ്ങളാണ് കൂട്ടായ അവകാശങ്ങൾ. മാത്രമല്ല ഈ പ്രദേശങ്ങളിലെ സർക്കാർ നിയന്ത്രിത പ്രവർത്തനങ്ങൾക്കുള്ള അധികാരത്തെയോ കൃഷിക്കും മൈനിങ്ങിനും ഉൾപ്പെടെയുള്ള മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനെയോ നേറ്റീവ് ടൈറ്റിൽ മറികടക്കുന്നുമില്ല. അതായത് പ്രാദേശിക കൌൺസിലുകളുമായും മൈനിങ് കമ്പനികളുമായും കർഷകരുമായുമെല്ലാം ഭൂമിയുടെ അവകാശം പങ്കുവയ്ക്കുകയാണ് ആദിമവർഗ ജനത നേറ്റീവ് ടൈറ്റിലൂടെ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഭൂമിയുടെ മേലുള്ള ഉടമസ്ഥാവകാശം എന്ന രീതിയിലല്ല, മറിച്ച് തങ്ങളുടെ സ്വത്വത്തിന്റെയും സംസ്കാരത്തിന്റെയും എല്ലാം അംഗീകാരം എന്ന രീതിയിലാണ് ഓസ്ട്രേലിയൻ ആദിമവർഗ ജനതയ്ക്ക് നേറ്റീവ് ടൈറ്റിൽ പ്രധാനപ്പെട്ടതാകുന്നത്. യവരു ആദിമവർഗക്കാരനും അക്കാദമിക് വിദഗ്ധനുമായ പ്രൊഫസർ പീറ്റർ യു വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്.
What Native Title does is provides you with the opportunity to reframe the nature of fundamental rules that govern your community and relationship. So that's basically in terms of my own community. What it does do, it also provides a reinvigorated foundation for learning and relearning languages and song and dance and cultural knowledge so that we're able to continue the path of building succession capabilities in our families and in our tribal groups.
ഒരു ആദിമവർഗ വിഭാഗത്തിന് ജീവിക്കുന്ന ഭൂമിയുടെ മേൽ നേറ്റീവ് ടൈറ്റിൽ നേടിയെടുക്കുന്നത് അത്ര എളുപ്പമല്ല. കാലാകാലങ്ങളായി ഭൂമിയുമായി തുടർന്നു വരുന്ന ബന്ധം അവർ തെളിയിക്കേണ്ടി വരും. വാമൊഴി ചരിത്രങ്ങളിലൂടെയും കഥകളിലൂടെയും രേഖകളിലൂടെയുമെല്ലാം ഇത് അവർ ബോധ്യപ്പെടുത്തണം. അതിനുള്ള നിയമനടപടിയും സങ്കീർണമാണ്. പരമ്പരാഗത നിയമങ്ങളും രീതികളും പലപ്പോഴും പാശ്ചാത്യ നിയമസംവിധാനവുമായി ഒരുമിച്ച് പോകാത്തത് വലിയ ആശയക്കുഴപ്പങ്ങളിലേക്ക് നയിക്കാറുണ്ടെന്ന് ഈ വിഷയത്തിൽ വിദഗ്ധയായ അഭിഭാഷക ഗ്വിനെറ്റ് ഗോവർദ്ധൻ പറയുന്നു.
We're trying to fit a traditional culture into like a framework. We're just trying to stuff it in and trying to make it work when really, and yeah, that it has inherently challenges in that, which creates problems because the system itself that we're trying to fit into has not been created. The framework has not been designed for that.
ഇത്തരം വെല്ലുവിളികൾ ഉണ്ടെങ്കിലും ആദിമവർഗ പോരാട്ടത്തിൽ പ്രത്യക്ഷമായ മാറ്റമുണ്ടാക്കാൻ നേറ്റീവ് ടൈറ്റിലിന് കഴിഞ്ഞിട്ടുണ്ട്. ഭാഷകൾ വീണ്ടെടുക്കാനും ഭൂമിയോടും ജലസ്രോതസ്സുകളോടുമുള്ള പരമ്പരാഗത ബന്ധം പുനഃസ്ഥാപിക്കാനും ആ പ്രദേശങ്ങളെ ബാധിക്കുന്ന തീരുമാനങ്ങളിൽ നിർണായക പങ്കുവഹിക്കാനും ആദിമവർഗ സമൂഹത്തെ നേറ്റീവ് ടൈറ്റിൽ പ്രാപ്തരാക്കുന്നുണ്ട്. നേറ്റീവ് ടൈറ്റിൽ നിയമം നിലവിൽ വന്ന ശേഷം ഓസ്ട്രേലിയയുടെ 40% ഭൂപ്രദേശങ്ങളിലും അത് അംഗീകരിച്ചിട്ടുണ്ട്. കൂടുതലും ഉൾനാടൻ മേഖലകളിലാണ്. എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ വാണിജ്യ ആവശ്യങ്ങൾക്കായുള്ള ഉടമസ്ഥാവകാശങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് നേറ്റീവ് ടൈറ്റിൽ. അതിനാൽ നഗരങ്ങളിലും പ്രാദേശിക പട്ടണങ്ങളിലുമൊന്നും ഭൂമി വാങ്ങിയിട്ടുള്ള ഒരാളെ നേറ്റീവ് ടൈറ്റിലുകൾ ഒരു തരത്തിലും ബാധിക്കില്ല എന്ന് ഗ്വിനെറ്റ് ഗോവർദ്ധൻ പറയുന്നു. അതേസമയം തന്നെ ഇതേക്കുറിച്ച് കുടിയേറ്റ സമൂഹം ഉൾപ്പെടെ മനസ്സിലാക്കിയിരിക്കണമെന്നാണ് ഗ്വിനെറ്റ് ചൂണ്ടിക്കാട്ടുന്നത്.
I think it's really important to note, and this is very generally speaking, but something like native title rights and interests are really not going to affect people on a personal level. People think it's going to affect their life on like a day-to-day, and I can't really see it doing that.
പല ആദിമവർഗക്കാർക്കും ഇതൊരു നിയമനടപടി മാത്രമല്ല, അവരുടെ മുൻഗാമികൾ പകർന്നു നൽകിയ കഥകൾ കാത്തുവയ്ക്കാനുള്ള വഴിയൊരുക്കലാണ്. മറുവശത്ത് പുതിയ കുടിയേറ്റക്കാർ നേറ്റീവ് ടൈറ്റിലിനെ കുറിച്ച് മനസ്സിലാക്കുന്നത് ഇവിടത്തെ ആദിമവർഗക്കാർക്ക് ഈ മണ്ണുമായും ഇവിടത്തെ ജലവുമായും 10,000 വർഷങ്ങളായുള്ള ബന്ധം തിരിച്ചറിയാൻ സഹായിക്കും. നേറ്റീവ് ടൈറ്റിൽ എന്നത് എപ്പോഴും നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനവുമാണ്.
We need our land, our culture, our language and our community. We're not opposed to development, but we need to have this as the foundation.
1993 പ്രധാനമന്ത്രി പോൾ കീറ്റിംഗ് പറഞ്ഞതുപോലെ നേറ്റീവ് ടൈറ്റിൽ എന്നത് ആദിമവർഗക്കാരുടെ അവകാശങ്ങൾ അംഗീകരിക്കുന്നതിനായുള്ള മാറ്റം മാത്രമല്ല, മറ്റെല്ലാ ഓസ്ട്രേലിയക്കാർക്കും അതിന്റെ ഭാഗമാകാനുള്ള അവസരം കൂടിയാണ്.
We can move on to see Mabo as a tremendous opportunity it is. An opportunity to right an historic wrong. An opportunity to transcend the history of dispossession. An opportunity to restore the age-old link between Aboriginal land and culture. An opportunity to heal a source of bitterness. An opportunity to recognise Aboriginal culture as a defining element of our nationhood and to make clear that this Australia, this modern, free and tolerant Australia can be a secure and bountiful place for all, including the first Australians.
ഓസ്ട്രേലിയൻ ആദിമവർഗക്കാർക്ക് ഇവിടുത്തെ മണ്ണിൽ ഉടമസ്ഥാവകാശം ഉറപ്പിക്കുന്ന നേറ്റീവ് ടൈറ്റിൽ എന്താണ് എന്ന കാര്യമാണ് ഓസ്ട്രേലിയൻ വഴികാട്ടിയിൽ ഇന്ന് കേട്ടത്. ഇത്തരം കൂടുതൽ ഓസ്ട്രേലിയൻ നിയമങ്ങളും വിശേഷങ്ങളുമെല്ലാം ഓസ്ട്രേലിയൻ വഴികാട്ടി പതിവായി എത്തിക്കുന്നുണ്ട്. അവ കേൾക്കാനായി SBS മലയാളത്തെ പിന്തുടരുക. SBS മലയാളത്തിന്റെ ഫേസ്ബുക്ക് പേജ് പിന്തുടരുകയോ SBS ഓഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയോ ആവാം. ഈ പോഡ്കാസ്റ്റ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദിജു ശിവദാസ്.
ഇതുപോലുള്ള കൂടുതൽ പരിപാടികൾ കേൾക്കണമെന്നുണ്ടോ? ആപ്പിൾ പോഡ്കാസ്റ്റിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലും സ്പോട്ടിഫൈയിലും കേൾക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന മറ്റെവിടെയും.